അധ്യായം 26, പേജ് 168. ഒരു വില്ലുവണ്ടിയുടെ കഥ. വിഷം കോരിയൊഴിച്ച പോലെ ആകാശം കരിനീലം, വിഷം കോരിയൊഴിച്ച് ഭൂമി മലിനം. ഭയാശങ്കകളാൽ വിഷമയം മനസ്സ്. ജീവൻ്റെ ജീവനായ തമ്പുരാൻ, കക്കകൾ, മീനുകൾ, വെള്ളം, മണ്ണ്, നെല്ല്, കാട്, ജീവജാലങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാവുന്നു. മനുഷ്യർ മാത്രം അവശേഷിക്കുന്നു. തരിശായ ഭൂമിയിൽ പതിരുപോലെ ഉപയോഗശൂന്യരായ മനുഷ്യർ, അവരെ ചൂഴുന്ന വിഷാദമയമായ പുലരികൾ, വ്യസന നിർഭരമായ സന്ധ്യകൾ, കിളികളെ, മീനുകളെ, തമ്പുരാനെ, പതിരായ മനുഷ്യർ കരഞ്ഞു വിളിച്ചു, നിങ്ങളില്ലാതെ ഞങ്ങളെങ്ങനെ? നടുക്കൊണ്ട പാതിര തുള്ളിക്കൊരു കുടം വീതം മഴ കോരിച്ചൊരിയുന്നു. ഇടിയും മിന്നലും കാറ്റും. മരങ്ങൾ ആടിയുലഞ്ഞു. തെങ്ങുകൾ കടപറിഞ്ഞു വീണു. മേച്ചിലുകൾ പറന്നുപോയ വീടുകൾ അസ്ഥികൂടങ്ങളെപ്പോലെ പല്ലിളിച്ചു നിന്നു. കൂരിരുട്ടിൻ്റെ ഭാരം താങ്ങാനാവാതെ മരക്കൊമ്പുകൾ ഞെരിഞ്ഞു പൊട്ടി. ഇരുട്ടിൻ്റെ പൊത്തിലിരുന്ന് കാലം കോഴികൾ കൂവി. മരണവീട്ടിലെ അലമുറകൾ പോലെ ചുറ്റിലും ഇരമ്പലാണ്. മഴയുടെ, വെള്ളത്തിൻ്റെ, കാറ്റിൻ്റെ, ഭയത്തിൻ്റെ. ഘോരഭീകരമായ ഈ രാത്രിയിൽ കടവത്ത് വന്ന് നിൽക്കുകയാണ് കുള്ളനായ ഒരാൾ. കുറ്റിമുടി, കുറിയുമുണ്ട്, ഒഴിഞ്ഞ കൈകൾ, അർദ്ധനഗ്നൻ, വർഷക്കാലത്തെ കഥ പറച്ചിലുകാരൻ. കൂറ്റാക്കൂറ്റിരുട്ടിൽ ഒരു തുള്ളി പച്ചവെളിച്ചവും കൊണ്ട് ഒരു മിന്നാമിനുങ്ങ് മാത്രം അയാൾക്ക് കൂട്ട്. ദിനകരൻ ഉറക്കം ഞെട്ടിയുണർന്നു. അയാൾക്കൊരു ഉൾവിളി തോന്നി. മുറിവിൽ മരുന്നുപോലെ എത്തിയിട്ടുണ്ടൊരാൾ. പോയി നോക്കുക. കത്തിച്ച റാന്തരുമായി ദിനകരൻ ഇറങ്ങി. എങ്കടാ നീ ഈ പെരുമഴയത്ത്? അമ്മ ചോദിച്ചു. ഇതാ വന്നു. ഉത്തരം പറയും മുമ്പേ മഴയിലവൻ അപ്രത്യക്ഷനായി. അമ്മ വ്യസനിച്ചു. എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? തടുത്താലും നിൽക്കില്ലാലോ. കാലങ്കോഴികൾ എന്തിനിങ്ങനെ അശുഭകരമായി കൂവുന്നു? ദിനകരൻ തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കാൻ അമ്മ തീരുമാനിച്ചു. വാതുക്കൽ കാലും നീട്ടിയിരുന്ന് മഴയിലേക്ക് മഴയിലേക്ക് ഉറ്റുനോക്കിയ അവർ. ഈ കാറ്റും മഴയും കൊണ്ടുവന്നത് തന്നെ താൻ ആരാണെന്ന ആഹ്ലാദത്തോടെയാണ് കഥ പറച്ചിലുകാരൻ കടവത്ത് നിന്നത്. മിന്നാമിനുങ്ങ് ഇപ്പോൾ അയാളുടെ ചൂണ്ടുവിരലിലാണ്. കടത്തുകാരനില്ല. കെട്ടഴിഞ്ഞുപോയ തോണി അനാഥമായി അലയുന്നു. കാറ്റ് അതിനെ വട്ടം തിരിക്കുകയും മഴ അതിനെ മുക്കിക്കളയാൻ നോക്കുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുത്തനെ പെയ്യുന്ന മഴയുടെ തിരശീലയ്ക്കപ്പുറം അവ്യക്തമായി തെളിയുകയാണ് നാലു ദിക്കിൽ നിന്നും നീന്തി വരുന്ന റാന്തൽ വിളക്കുകൾ. ഒന്നല്ല, അനേകം. നാലാം കഥാസായാഹ്നം. പകൽ മുഴുവൻ പുരകെട്ടി മേയുന്ന തിരക്കിലായിരുന്നു പലരും. ഇന്നലത്തെ കാറ്റ് നാശങ്ങൾക്ക് മേൽ നാശം വിതച്ചാണ് കടന്നുപോയത്. ഇന്നാകട്ടെ പ്രതീക്ഷയുടെ ദിവസമാണ്. ആകാശം മൂടിക്കെട്ടി നിൽക്കുന്നുവെങ്കിലും അകലങ്ങളിൽ ഇപ്പോഴും ഇടിമുഴങ്ങുന്നുണ്ടെങ്കിലും കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും നിറഞ്ഞ കണ്ണുകളും ഒഴിഞ്ഞ വയറുമായി അവർ കഥാരാവിനായി ഒരുങ്ങിക്കൊണ്ടിരുന്നു. കഥാരാവിൻ്റെന്ന് ഉച്ചയ്ക്ക് ശേഷം കുരുത്തോലപ്പാവാട കെട്ടൽ എന്നൊരു ചടങ്ങുണ്ട്. അനുഷ്ഠാനപൂർവം ചെയ്യുന്ന ചടങ്ങാണത്. കുരുത്തോലപ്പാവാട കെട്ടുന്നതിന് എല്ലാ വീടുകളിൽ നിന്ന് കുരുത്തോല എത്തിക്കണം. ആദിയിലുള്ളവർ മുഴുവനും അവിടെ ഒത്തുകൂടും. ആദ്യത്തെ കുരുത്തോലയെടുത്ത് നാര് നാരായി കീറി പാവാട കെട്ടലിന് തുടക്കം കുറിക്കുക ദേശക്കാരനവരാണ്. ആമുഖക്കാരന് ഒടുക്കാനുള്ളതാണ് കുരുത്തോല പാവാട. ഓരോ വീട്ടിൽ നിന്നുമുള്ള കുരുത്തോല കീറി പാവാട വഴിയിൽ കെട്ടുന്നത് അതത് വീട്ടുകാർ തന്നെയാണ്. പാവാട കെട്ടിക്കഴിഞ്ഞ് ബാക്കി വരുന്ന കുരുത്തോല കൊണ്ട് തമ്പുരാൻ്റെ കൊട്ടിൽ അലങ്കരിക്കും. പന്തം കുത്തി നിർത്താനുള്ള വാഴപ്പിണ്ടി കൊണ്ടുവരുന്നതും അത് കുഴിച്ച് നാട്ടുന്നതുമൊക്കെ അനുഷ്ഠാനപൂർവമാണ് ചെയ്യുന്നത്. കുട്ടികൾ അതിനെ പച്ചോല കൊണ്ട് അലങ്കരിക്കും. ഇതൊക്കെ ഒരേ സമയവും അനുഷ്ഠാനവും ആഘോഷവുമായിട്ടാണ് നടത്തുക. കളിയും ചിരിയും കൊണ്ട് തമ്പുരാൻ്റെ മുറ്റം ഇളകിമറിയും. ഇപ്പോൾ പക്ഷേ ആദിയെ മൂടിയ മഴക്കാറ് പോലെ മനസ്സുകളെല്ലാം ദുഃഖഭരിതമായിരിക്കുന്നു. ഒത്തുകൂടാൻ തമ്പുരാൻ്റെ മുറ്റമില്ല. അലങ്കരിക്കാൻ തമ്പുരാൻ്റെ കൊട്ടിലില്ല. കുപ്പിക്കഴുത്തു പോലെയുള്ള തമ്പുരാൻ കടവിൽ അവർ ഒത്തുകൂടി. മുഖത്തെഴുതി തലപ്പാവണിഞ്ഞ് കുരുത്തോലപ്പാവാട കെട്ടി കയ്യിൽ പന്തം പിടിച്ച് മാർക്കോസ് വെള്ളത്തിലിറങ്ങി നിന്നു. കത്തുന്ന പന്തത്തിൻ്റെ വെളിച്ചത്തിൽ ആദിയുടെ വേദനിക്കുന്ന മുഖം പോലെ അവൻ ശ്രോതാക്കളെ കണ്ടു. ജലം സാക്ഷി, മാർക്കോസ് പറഞ്ഞു. ജലം സാക്ഷി, ആദി ഏറ്റു പറഞ്ഞു. ആമുഖം തുടങ്ങും മുമ്പ് വികാരതീവ്രമായ ശബ്ദത്തിൽ മാർക്കോസ് പറഞ്ഞു. നീ നിന്റെ വയറിൽ വിളവെടുക്കുമ്പോൾ ഒരു കറ്റ മറന്നു പോകുന്നുവെങ്കിൽ അതെടുക്കാൻ തിരികെ പോവരുത്. പ്രവാസിക്കോ അനാഥനോ വിധവയ്ക്കോ ഉള്ളതാണത്. ഒന്ന് നിർത്തിയിട്ട് അയാൾ ശ്രോതാക്കളെ നോക്കി. നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത്, അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. മാർക്കോസ് ഉറക്കെ അവൻ്റെ നെഞ്ചത്തടിച്ചു. ഇപ്പോൾ സ്വന്തം വയലിൽ പ്രവാസികളെപ്പോലെ നമ്മൾ അലയുന്നു. ആദിയിലുള്ളവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ട് വരെ ചെന്നെത്തി അവൻ്റെ വാക്കുകൾ. അവരുടെ കണ്ണു നിറഞ്ഞു, തൊണ്ട വിങ്ങി. മാർക്കോസ് ആമുഖം തുടങ്ങി. മനുഷ്യരുണ്ടായ കാലം മുതൽക്കേ കഥയുമുണ്ടായി. കഥപറച്ചിലുകാരൻ്റെ കണ്ണുകൾ ആ മനുഷ്യരുടെ വ്യഥയുടെ ഭാരം അളന്നുകൊണ്ടിരുന്നു. അവരാകട്ടെ അയാളുടെ വായിൽ നിന്ന് ആദ്യം വീഴുന്ന വാക്ക് എന്തായിരിക്കുമെന്ന് വല്ലാതെ ഉത്കണ്ഠപ്പെട്ടു. ആദ്യത്തെ വാക്ക് വളരെ പ്രധാനമാകുന്നു. അത് ഭാവിയിലേക്കൊരു സൂചകമാണ്. ഈ മണ്ണിൽ കഥപറച്ചിലുകാരൻ തുടങ്ങി. അവർക്കിടയിൽ നിന്ന് ആശ്വാസത്തിൻ്റെ നെടുവീർപ്പുകൾ ഉയർന്നു. മണ്ണ്, അതായിരിക്കുന്നു ആദ്യത്തെ വാക്ക്. ചിലർ കരഞ്ഞു, ചിലർ ചിരിച്ചു. മണ്ണ്, ഭാവിയിലേക്കുള്ള സൂചകം. ഈ മണ്ണിൽ ഞാനൊരു വാക്ക് കുഴിച്ചിടും. വിത്ത് പോലെ അത് പൊട്ടിമുളയ്ക്കും. കാറ്റുപോലെ അത് വളരും. യഥാകാലം അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. കായ് പഴമാവും കാലം. പഴം തിന്നാൻ കുട്ടികൾ ഓടിയെത്തും. കാരണം പഴത്തിൻ്റെ അവകാശികൾ അവരാകുന്നു. വായും വയറും മധുരിച്ച് മടങ്ങിപ്പോകുമ്പോൾ അവർ ചിറകുള്ള വിത്തുകളുടെ നൃത്തം കാണും. കാരണം കഥകളെല്ലാം കുട്ടികൾക്കുള്ളതാകുന്നു. അയാൾ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു നാടിൻ്റെ ദൈന്യം അറിയണമെങ്കിൽ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. നിങ്ങളൊരു വില്ലുവണ്ടിയുടെ ചത്തം കേൾക്കണുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിക്കേ, കേൾക്കണുണ്ടോ? കഥപറച്ചിലുകാരൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു. അവർ കാതോർത്ത് നോക്കി. വെള്ളത്തിൻ്റെ ശബ്ദം മാത്രം കേട്ടു. വില്ലുവണ്ടി എന്നാൽ എന്തെന്ന് അവർക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ തന്തതള്ളമാർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷേല് അവരുടെ മുമ്പത്തെ തലമുറകൾക്കറിയാം. അവർ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. തെക്കേ വിള കുന്നിൻ ചെരുവിൽ ഓല കെട്ടി ചാണകം മെഴുകിയ വീടിൻ്റെ കോലായിൽ നിന്ന് അമർത്തിയൊരു ഗർജനം. ചാത്ത, നമുക്കൊരു വില്ലുവണ്ടി വേണം. ഒരു വെളുത്ത രണ്ട് കാളകൾ വേണം. കൊമ്പിലും കഴുത്തിലും മണി കെട്ടണം. വില്ലുവണ്ടിക്കും വെള്ളച്ചായം തന്നെ തേക്കണം. നമുക്ക് കാലുകുത്താൻ മേലാത്ത ഈ റോട്ടിലൂടെ നമുക്കൊരു വില്ലുവണ്ടി സവാരി നടത്തണം. ചാത്തൻ തലകുലുക്കി സമ്മതിച്ചു. അധികം ദിവസമൊന്നും വേണ്ടി വന്നില്ല. തെക്കേവിള കുന്നിൻ ചെരുവിലെ വീട്ടിൻ്റെ മുന്നിലുണ്ട് വന്ന് നിൽക്കുന്നു അലങ്കരിച്ചൊരുക്കിയ ഒരു വില്ലുവണ്ടി. വെള്ളക്കാളകൾ കൊമ്പു കുലുക്കുമ്പോഴും താടയാട്ടുമ്പോഴും കാലുയർത്തുമ്പോഴുമൊക്കെ കുടമണികൾ കിളുങ്ങിക്കൊണ്ടിരുന്നു. അകത്ത് വില്ലുവണ്ടി സവാരിക്കൊരുങ്ങുകയാണ് ഒരാൾ. ആറടിയിലേറെ പൊക്കം, ഉരുക്കുപോലെ ഉറച്ച ദേഹം, നീണ്ട മൂക്ക്, അറ്റം കൂപ്പിച്ച കൊമ്പൻ മീശ, രൂക്ഷമായി തിളങ്ങുന്ന കണ്ണുകൾ, ഊർപ്പിള്ള, കസവുകര വെച്ച വേഷ്ടി ഭംഗിയായി ഉടുത്ത് ആ ആജാനുബാഹു കൈയുള്ള കുപ്പായമിട്ടു. കരവച്ച ഒരു കുറിയുമുണ്ട് തലയിൽ ചുറ്റിക്കെട്ടി. കരവച്ച ഒരു കുറിയമുണ്ട് തലയിൽ ചുറ്റിക്കെട്ടി. നെറ്റിയിൽ അമ്പിളിവട്ടത്തിലൊരു പൊട്ട് തൊട്ടു. 12 ഇഞ്ച് നീളമുള്ള കഠാര അരയിൽ തിരുകി. ഒരുക്കം കഴിഞ്ഞു. പിന്നിൽ വന്നു സിൽബന്ധികളിലൊരാൾ. എന്താടാ, ഇന്ന് വില്ലുവണ്ടിയിൽ സവാരിക്കൊരുങ്ങുന്നുണ്ടെന്ന് കേട്ട് അവർ യോഗം കൂടി സംഘടിച്ചിട്ടുണ്ട്. പരിയാരത്തെ ശേഖരപിള്ളയും 5 മക്കളും. ഏതാണ്ടൊക്കെ ഉറപ്പിച്ച മട്ട. കൊന്നിട്ടായാലും വേണ്ടില്ല, സവാരി മുടക്കണമെന്നാ അവർ പറയുന്നേ. വെങ്ങാനൂർ കവലയിൽ വെച്ച് അവർ വില്ലുവണ്ടി തടയും. തടയട്ടെ. മുറ്റത്ത് കാത്തു നിൽക്കുകയാണ് ചാത്തനും കോരനും മറ്റു കുറേ മല്ലന്മാരും. ഊർപ്പിള്ള ചാട്ടയെടുത്ത് അന്തരീക്ഷത്തിലൊന്ന് പൊട്ടിച്ചു. വില്ലുവണ്ടിയുടെ ഇരിപ്പിടത്തിലേക്ക് ചാടി കയറിയിരുന്നു. 2-ാമത്തെ ചാട്ടവീശലിൽ മൂരിക്കുട്ടന്മാർ മുക്കറയിട്ടു. 3-ാമത്തെ ചാട്ടവീശലിൽ വില്ലുവണ്ടി കുടമണികൾ കിരുക്കിക്കൊണ്ട് കുന്നിൻ ചെരുവിലൂടെ താഴേക്ക് പാഞ്ഞു. ചാത്തനും കോരനും കാളകൾക്കിരുപുറവുമായി കൂടെ ഓടിക്കൊണ്ടിരുന്നു. അവർക്കു പിന്നാലെയായി 4 മല്ലന്മാർ വീതം ഒപ്പം ഓടി. വണ്ടിച്ചക്രത്തിൻ്റെ പുതിയ ഇരുമ്പുപട്ട ഉരഞ്ഞ് പൊതുനിരത്തിൽ ചേറും ചെളിയും പുരണ്ട പുതിയ ചാലുകൾ വീണുകൊണ്ടിരുന്നു. വില്ലുവണ്ടി വെങ്ങാനൂർ കവലയിലെത്തിയപ്പോൾ ശേഖരപിള്ളയുടെ മക്കളും കുറേ മെയ്യഭ്യാസികളും കൂടി വണ്ടി തടഞ്ഞു. ഇറങ്ങി വാടാ, പൊലയെത്തെണ്ടി, ശേഖരപിള്ളയുടെ മകൻ ആക്രോശിച്ചു. തമ്പ്രാക്കൾ പോ, പെലേനെ തൊട്ട് അയിത്തമാക്കാതെ തമ്പ്രാക്കൾ വീട്ടിൽ പോ. ഇല്ലടാ, നിന്റെ തല ഈ റോട്ടിൽ വീഴ്ത്തിയിട്ടേ ഞങ്ങൾ പോകൂ. തമ്പ്രാക്കളെ, ഞങ്ങൾ അടിമകൾക്ക് ഒന്നും പോകാനില്ല. മോളിൽ ആകാശം, താഴെ ഭൂമിയും. നിങ്ങളങ്ങനെയല്ല. കൊട്ടാരവും അകത്തമ്മമാരും ഒത്തിരി ഭൂമിയും, പിന്നെ സുഖങ്ങളും. അങ്ങനെ കുറച്ചു നാളുടെ സുഖിച്ച് വെരസാൻ, തമ്പ്രാക്കന്മാർ പോ. ഇല്ലടാ, നിന്നെ തീർത്തിട്ടേ പോകുന്നുള്ളൂ. ചാത്ത, കോര, തമ്പ്രാക്കളെ മാറ്റ്. വെങ്ങാനൂർ കവല യുദ്ധക്കളമായി. തമ്പ്രാക്കന്മാർക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. എടാ പെലകിടാത്ത, ബലരാമപുരം ചന്തയിൽ ചെല്ലും മുമ്പ് നിന്റെ തല ഞങ്ങൾ കൊയ്യും. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഒരു തമ്പ്രാൻ വിളിച്ചു പറഞ്ഞു. പകൽ വെളിച്ചത്തിൽ പൊതുനിരത്തിലിറങ്ങാൻ പേടിച്ചിരുന്ന മനുഷ്യർ എവിടെന്നൊക്കെയോ ഓടിക്കേറി വില്ലുവണ്ടിക്ക് ചുറ്റും കൂടി. ചിരിക്കുകയും കരയുകയും ചെയ്തുകൊണ്ട് വില്ലുവണ്ടിയെ തൊട്ടുമുത്തി. ഐത്തജാതിക്കാർ പൊതുനിരത്ത് സ്വന്തമാക്കി. കഥ പറച്ചിലുകാരൻ കഥ നിർത്തിയിട്ട് കുട്ടികളെ കൗതുകത്തോടെ നോക്കി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ വില്ലുവണ്ടിയുടെ ചത്തം? കുട്ടികൾക്ക് കഥ രസിച്ചിരുന്നു. അവരുടെ മുഖത്ത് ആഹ്ലാദമുണ്ടായിരുന്നു. കണ്ണടച്ചിരുന്ന് കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. കുട്ടികൾ കണ്ണടച്ചിരുന്നു, ശ്രദ്ധിച്ചു. ഉവ്വ്, കേൾക്കുന്നുണ്ട് കുടമണികളുടെ കിലുക്കം. ക്ണിം ക്ണിം, കേൾക്കുന്നുണ്ട് ഇരുമ്പിൻ്റെ പട്ട, നിലത്തുരയുന്ന ശബ്ദം. കര 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 കര. ഇത് കഥയല്ല, ചരിത്രമാണ്, പൊന്മണി പറഞ്ഞു. ഉണ്ടായ ചരിത്രം. എന്നാൽ എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ഇരിക്കണ പെലമക്കളിൽ എത്ര പേർക്ക് ആ ചരിത്രമറിയാം? കഥ പറച്ചിലുകാരൻ ചോദിച്ചു. അവർ പരസ്പരം നോക്കി. വേലായുധേട്ടൻ കേട്ടിട്ടുണ്ട്, ശങ്കരേട്ടൻ കേട്ടിട്ടുണ്ട്, അവരുടെ പ്രായത്തിലുള്ള പലരും കേട്ടിട്ടുണ്ട്. എന്നാൽ എന്താ ഏതാണെന്നും ശരിക്കറിഞ്ഞുകൂടാ. അതല്ലേ എല്ലാത്തിനും കാരണം. തുടങ്ങിത്തന്ന പാതേ കൂടി പിന്നെ ആരും വില്ലുവണ്ടി ഓടിച്ചില്ല. ചരിത്രം വെറും കെട്ടുകഥയായി. കാലം മാറിയില്ലേ, ഇപ്പോൾ വില്ലുവണ്ടിയും കൊണ്ട് നേരത്തുമ്മ കയറിയ വിവരറിയും. പ്രകാശം കളിയാക്കി. പ്രകാശം പറഞ്ഞത് ശരിയാ, കാലം മാറിയിട്ടുണ്ട്. നാളെ ആദ്യം ഇറങ്ങിപ്പോകേണ്ടി വന്ന എല്ലാവർക്കും കൂടി പെരുവഴിയിൽ കിടക്കാം. കാലുകുത്താൻ പാടില്ലായിരുന്ന പെരുവഴിയിൽ കിടക്കാം. കിടക്കാം എന്നായിട്ടുള്ളത് വലിയൊരു മാറ്റല്ലേ? ശൈലജയാണ് ചോദിച്ചത്. അവളുടെ ചോദ്യം കേട്ടതും പ്രകാശനെ കളിയാക്കിക്കൊണ്ട് എല്ലാവരും പെട്ടെന്ന് ചിരിച്ചെങ്കിലും വേഗം മുഖം മങ്ങി. തലതാണു. കൂട്ടത്തോടെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു ദിവസത്തെക്കുറിച്ചുള്ള ചിന്ത ഊണിലും ഉറക്കത്തിലും അവരെ നടുക്കി തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായി. ദേശത്തെ ചെറുപ്പക്കാർ കേസും കോടതിയും വക്കീലുമായി കയറിയിറങ്ങുകയാണ്. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് പൊട്ടി വീണ കുറേ മുതലാളിമാർ, കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തവർ. നിങ്ങളുടെ ദേഹം നിങ്ങളുടെയല്ല എന്ന് പറയുന്നത് പോലെ അവർ ദേശക്കാരോട് പറയുകയാണ്. ഈ മണ്ണും വെള്ളവുമൊന്നും നിങ്ങളുടെയല്ല, ഇതൊക്കെ ഞങ്ങൾ കാശു കൊടുത്തുണ്ടാക്കിയതാണ്. ഇതൊക്കെ ഞങ്ങൾ കാശു കൊടുത്ത് വാങ്ങിച്ചതിന് രേഖയുണ്ട്. ആരും ആർക്കും വിറ്റിട്ടില്ലാത്ത ഭൂമി ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത് ഇത് വാങ്ങിച്ചതിന് രേഖയുണ്ട്, അത് വാങ്ങിച്ചതിന് രേഖയുണ്ട് എന്നൊക്കെ. വിൽക്കാത്ത ഭൂമി എങ്ങനെ വാങ്ങാൻ പറ്റും? രേഖകളുടെ ഈ മറിമായം എന്താണ്? എല്ലാ നേരവും എല്ലാവർക്കും ആവലാതിയാണ്. ഉള്ളതെല്ലാം പിടിച്ചുപറിക്കപ്പെടുകയാണോ? ഒന്നും പേടിക്കാനില്ലെന്ന് യുവാക്കന്മാർ പിള്ളേർ പറയുന്നു. പക്ഷേ എങ്ങനെ വിശ്വസിക്കും? ആട്ടിയിറക്കപ്പെട്ടതിൻ്റെ ചരിത്രമല്ലാതെ ഉടമയാക്കപ്പെട്ടതിൻ്റെ ചരിത്രമൊന്നും നമുക്കില്ലാലോ. കഥ തുടങ്ങിക്കോട്ടെ ദിനകര, പിള്ളങ്ങൾ ചരിത്രം കേൾക്കട്ടെ, ശങ്കരേട്ടൻ പറഞ്ഞു. വില്ലുവണ്ടിയുടെ കഥകൾ കുറേ കൂടി കേൾക്കണമെന്നുണ്ട്. ഞാൻ ആ വണ്ടി കണ്ടിട്ടില്ല, കഥ പറച്ചിലുകാരൻ പറഞ്ഞു. എൻ്റെ അപ്പനും അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ അനിയന്മാരുമൊക്കെ അത് കണ്ടിട്ടുണ്ട്, തൊട്ടിട്ടുണ്ട്, കുറേ ഓടിയിട്ടുണ്ട്. അപ്പനും അമ്മയും പറഞ്ഞു പറഞ്ഞാണ് ആ വില്ലുവണ്ടിയുടെ കിൽക്കം എൻ്റെ ചെവിയിലിങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്. ചിലപ്പോൾ എനിക്ക് തോന്നും കൊമ്പിൽ മണികെട്ടി ഓടണ ആ വെള്ളക്കാളകളിൽ ഒരെണ്ണം ഞാനാണെന്ന്. അങ്ങനെ ഓടിയോടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. നിങ്ങൾക്കും കേൾക്കാൻ പറ്റുന്നുണ്ടാവും, ഇല്ലേ? ശ്രദ്ധിച്ചേ. കഥ പറച്ചിലുകാരൻ ഒന്നാന്തരം ഒരു മൂരിക്കുട്ടനെ പോലെ തലകുലുക്കി. കുട്ടികൾ ചിരിച്ചു, കുടമണികൾ കിലുങ്ങി. ആ ഇപ്പം കേട്ടു, കഥ പറച്ചിലുകാരൻ കുട്ടികളെ ചൂണ്ടിപ്പറഞ്ഞു. നാട്ടിൽ സ്വർണക്കുട്ടികളും കരിക്കുട്ടികളുമുണ്ടെന്ന് ജന്മിമാർ പറഞ്ഞു നടന്നു. സ്വർണക്കുട്ടികളെല്ലാം രാവിലെ എണീറ്റ് കുളിച്ചു കുറിയിട്ട് പട്ടുടുപ്പും സ്വർണമാലയും ഇട്ട് വയറു നിറച്ചുണ്ട് സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ, കരിക്കുട്ടികളെല്ലാം നേരം വെളുക്കും മുമ്പ് ഉണർന്ന് വെറും വയറോടെ പാടത്ത് പോയി വരമ്പ് കുത്തണമെന്നും തുണിയുടുക്കാതെ ചേറിലും ചെളിയിലും മുങ്ങി നടക്കണമെന്നും അവർ കൽപ്പിച്ചു. ഞങ്ങളുടെ മക്കളും പള്ളിക്കൂടത്തിൽ പഠിക്കണം എന്ന് പറഞ്ഞ് വില്ലുവണ്ടി സ്കൂളിൻ്റെ അകത്തേക്ക് പാഞ്ഞു ചെന്നു. സ്വർണക്കുട്ടികളുടെ ഇടയിൽ കരിക്കുട്ടികളെ പിടിച്ചിരുത്തി. ആകെ തല്ലും വഴക്കുമായി. സർക്കാർ അനുവാദം കൊടുത്താലും സ്കൂളുകാർ കുട്ടികളെ സ്കൂളിൽ കയറ്റില്ല. സ്കൂളൊക്കെ അവരുടെയാണ്. വെങ്ങാനൂരിൽ ഐത്തജാതിക്കാരുടെ മക്കൾ പഠിക്കാൻ ഒരു പള്ളിക്കൂടം കെട്ടിയുണ്ടാക്കിയ കഥ എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ അനിയന്മാരും പള്ളിക്കൂടം പണിയാൻ കൂടിയുണ്ടായിട്ടുണ്ട്. കൂടിയിട്ടുണ്ട്. ചാണകം മെഴുകാനും ഓലമെടയാനും എൻ്റെ അമ്മൂമ്മയും കൂടിയിട്ടുണ്ട്. അവർ പാടത്തെ ചേറിലും ചെളിയിലും നിന്ന് മക്കളെ പിടിച്ചുകൊണ്ടുവന്ന് പള്ളിക്കൂടത്തിലിരുത്തി പഠിപ്പിക്കാനുള്ള ആശാനെ പിടിവലത്താലെ കൊണ്ടുവന്നു. പക്ഷേ ആ സ്കൂള് ജന്മിമാർ തീ വെച്ചു കത്തിച്ചു. നമ്മുടെ പിള്ളേർ പഠിച്ചു വലുതായാൽ ചേറിലും ചെളിയിലും പണിയെടുക്കാൻ ആളെ കിട്ടാണ്ടാവൂലേന്ന ജന്മിമാരുടെ പേടി. നമ്മുടെ പിള്ളേർ പഠിച്ചു വലുതാവണവരെ അതിന് കാത്തിരിക്കണം എന്നില്ല. ഇപ്പം തന്നെ അത് കാട്ടിക്കൊടുത്തേക്കാം. ഊർപ്പിള അലറി. എൻ്റെ കുട്ടിയോൾ പഠിക്കേണ്ടായെങ്കിൽ ഈ കാണായ പാഠങ്ങളിലൊക്കെ മുട്ടിപ്പുല്ല് കിളിപ്പിക്കും ഞാൻ. ഊർപ്പിള ഉഗ്രശപഥമെടുത്തു. ആരും പാഠങ്ങളിൽ പണിക്കൊരുങ്ങിയില്ല. ജന്മിമാർ പല ഉപായങ്ങളും നോക്കി. തോറ്റു തൊപ്പിയിട്ടു. പട്ടിണി കിടന്ന് ചെത്താലും ശരി, സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പണിക്കിറങ്ങില്ലെന്ന് ഊർപ്പിള. ആരും വന്ന് സഹായിച്ചൊന്നുമില്ല. ആകെ സഹായിച്ചത് രാജഗോപാലാചാരിയാണ്, ദിവാൻ രാജഗോപാലാചാരി. അയിത്തജാതിക്കാരുടെ മക്കൾക്ക് സ്കൂളുകളിൽ പഠിക്കാൻ അനുവദിച്ചുകൊണ്ട് ദിവാൻ ഒരു നിയമം പാസാക്കി. ആരും സഹായിച്ചില്ലെങ്കിൽ പരസ്പരം സഹായിക്കണം, പരസ്പരം കയ്യും കോർത്ത് പട്ടിണി കിടക്കണം. അത് ഉറച്ച തീരുമാനമാണ്, എൻ്റെ അപ്പൻ പറഞ്ഞു. കേട്ടിട്ടുണ്ട്, കങ്ങള, കണിയാപുരം, പള്ളിച്ചൽ, തുടങ്ങ, മുടവൂർപ്പാറ മുതൽ വിഴിഞ്ഞം വരെയും വ്യാപിച്ചു കിടക്കുന്ന പാടങ്ങളിലൊക്കെ മുട്ടിപ്പുല്ല് കിളിർക്കുന്നതുവരെ ഞങ്ങൾ പട്ടിണി കിടന്നു എന്ന്. കൂട്ടരെ, പട്ടിണി കിടന്ന് ചാകാതെ നോക്കാനുള്ള കടമ നമുക്കുണ്ട്. ചുമ്മാ അങ്ങ് ചത്താൽ പിന്നെ നമ്മുടെ മക്കൾക്ക് ആരുണ്ടാവും? അതുകൊണ്ട് കിട്ടുന്നത് ഒക്കെ തിന്ന് വിശപ്പടക്കണം. കഞ്ഞി കുടിച്ചാൽ മാത്രമേ വിശപ്പ് മാറുന്നു. കഞ്ഞി കുടിച്ചാൽ മാത്രമേ വിശപ്പ് മാറത്തുള്ളൂ എന്നുണ്ടോ? നാളെ പുലർച്ചെ മുതൽ ആണാളുകളും കഞ്ഞി കുടിച്ചാൽ മാത്രമേ വിശപ്പ് മാറത്തുള്ളൂ എന്നുണ്ടോ? നാളെ പുലർച്ചെ മുതൽ ആണാളുകൾ ആറ്റിലും തോട്ടിലും ഇറങ്ങി മീൻ പിടിക്കണം. പൂളോനും ചെറുമീനും ഒക്കെ ഇട്ടം പോലെ കിട്ടും. ഞണ്ടും ഞവണിക്കയും പിടിക്കണം, അതും തീറ്റയ്ക്ക് ഉശിരനാണ്. പെണ്ണാളുകൾ ആറ്ററമ്പിലും തൊടിയിലുമൊക്കെ പരതി നടക്കട്ടെ. താളും തകരയും പറിക്കണം, കൂണു പറിക്കണം. നൂറൻ കിഴങ്ങും നറുനീണ്ടിക്കിഴങ്ങും മാന്തിയെടുക്കണം. അങ്ങനെ കുറേയൊക്കെ തിന്നാനുള്ള വക ഉണ്ടാക്കാം. മക്കളെ കശുമാന്തോപ്പിലോട്ട് വിട്, കശുമാങ്ങ എറിഞ്ഞു തിന്നോളും ഓര്, ഊർപ്പിള പറഞ്ഞു. ഊർപ്പിളയെ ജീവനോടെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 2000 രൂപയും രണ്ട് കഷ്ണമാക്കി കൊടുക്കുന്നവർക്ക് 1000 രൂപയും പ്രതിഫലം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പിടികിട്ടിയില്ല ആർക്കും. കനത്ത ബന്ദവസിലാണ് വില്ലുവണ്ടിയുടെ സഞ്ചാരം. പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ചോർന്നു പോയിക്കൊണ്ടേയിരുന്നു. കണിയാപുരത്ത് ഒരു പട്ടിണി മരണം നടന്നു. ഊർപ്പിള കാരണം അടിയാന്മാരൊക്കെ പട്ടിണി കിടന്നു മരിക്കാൻ പോവുകയാണ് എന്ന് ജന്മിമാർ പ്രചരിപ്പിച്ചു. കണിയാപുരത്ത് പട്ടിണി കിടന്നു മരിച്ച കോന്തിയുടെ വീട്ടിൽ വില്ലുവണ്ടി എത്തുമ്പോൾ അവിടെ എൻ്റെ അപ്പൂപ്പനും മറ്റ് ആറനിയത്തിമാരും ഉണ്ടായിരുന്നു. ഊർപ്പിളയുടെ കാവലായിട്ട് അവരങ്ങനെ ചുറ്റുനിന്നു. നെഞ്ചു തകരുന്ന കാഴ്ചയാണ് അവിടെ. എല്ലും തോലുമായ ഒരു ശവം. ശവത്തേക്കാൾ കഷ്ടമായി നൂറുകണക്കിന് മനുഷ്യർ ജീവൻ പോവാതെ. ഉടനെ നടക്കാനിടയുള്ള കൂട്ടമരണങ്ങളുടെ സൂചന പോലെ. കോന്തിയെ കുഴിച്ചിട്ട ശേഷം വില്ലുവണ്ടിയിലേക്ക് കയറിയിരുന്ന ഊർപ്പിള വളരെ ദുഃഖിതയായിരുന്നു. വിഴിഞ്ഞം കടപ്പുറത്തേക്ക് വണ്ടി വിട്, ഊർപ്പിള പറഞ്ഞു. കടപ്പുറത്തെ മുക്കുവ മൂപ്പൻ്റെ ഓലപ്പുരയുടെ മുറ്റത്താണ് വില്ലുവണ്ടി ചെന്ന് നിന്നത്. മൂപ്പൻ്റെ ഉമ്മറത്തിണയിൽ വിരിച്ച തഴുക്കുവായയിലിരുന്ന് അയിത്തജാതിക്കാരുടെ ദുരിതം കുറച്ച് വാക്കുകളിൽ വിവരിച്ചു കൊടുത്തു ഊർപ്പിള. കുറേ നേരം ആലോചിച്ചിരുന്നു മുക്കുവ മൂപ്പൻ. പിന്നെ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, അയിത്തക്കാരുടെ ഈ നേതാവ് നമ്മുടെ ചങ്ങാതിയാണ്. ജന്മിമാർക്കെതിരെ ഇങ്ങേരും നടത്തുന്ന സമരം ജയിക്കണം, അത് നമ്മുടെ ആവശ്യം തന്നെ. പക്ഷേങ്കിൽ മരിക്കാനല്ലാത്തവരെ കടലിൽ പണിക്കിറക്കുന്നത് നമ്മുടെ ആചാരത്തിനെതിരാ. എന്നാൽ പാവങ്ങൾ പട്ടിണി കിടന്ന് ചാകുമ്പം ആചാരം നോക്കിയിരുന്ന കടലമ്മ നമ്മളോട് കോപിക്കും. അതുകൊണ്ട് കൂട്ടരെ, ഇവരുടെ ആൾക്കാർ കൂടെ നാളെ മുതൽ പണിക്കിറങ്ങട്ടെ അല്ലയോ? മൂപ്പൻ തൻ്റെ കൂട്ടരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. മൂപ്പൻ്റെ തീരുമാനം പോലെ ഊർപ്പിള നീണ്ട നെടുവീർപ്പിട്ടു. സങ്കടമോ സന്തോഷമോ ആശ്വാസമോ തൊണ്ടയിടറുന്നു. മൂപ്പ, ഈ ഉപകാരം ജീവനുള്ള കാലം ഞാൻ മറക്കത്തില്ല. മടക്കയാത്രയിൽ വില്ലുവണ്ടി ശരവേഗത്തിലാണ് പാഞ്ഞത്. ആ രാത്രി തന്നെ പട്ടിണിക്കുടലുകളിലെല്ലാം വാർത്തയെത്തിച്ചു. നാളെ മോന്തിക്ക് തന്നെ കടപ്പുറത്തെത്തി പണി തുടങ്ങാൻ ഊർപ്പിള പറഞ്ഞിരിക്കുന്നു. വയലിൽ പണിയെടുത്ത് ശീലിച്ചവർക്ക് ചാളത്തടിയും കട്ടമരവും ഒന്നും പരിചയമില്ല. പക്ഷേ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി അവരെന്തും ചെയ്യുമായിരുന്നു. കഥ പറച്ചിലുകാരൻ കഥ പറഞ്ഞു നിർത്തി. കേക്കണണ്ട വില്ലുവണ്ടിയിലെ ചെത്തം, അയാൾ കുട്ടികളോട് ചോദിച്ചു. 1000 കുടവണികൾ ഒന്നിച്ചു ഇലങ്ങി ആദി ശബ്ദമുഖരിതമായി. പറന്നുപോയ പക്ഷികളുടെയും ഒച്ച നിലച്ച കാടിൻ്റെയും ഉറങ്ങിപ്പോയ വിത്തുകളുടെയും എല്ലാം സംഗീതം അതിലുണ്ടായിരുന്നു. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ജീവന്റെ ആ സംഗീതം കേട്ടുകൊണ്ടിരുന്നു. കിണിം കിണിം കിണിം, കര കര കര.